നമ്മളോട് സംസാരിക്കാൻ ഫാദർ സ്ലോമോ ഐസക് ജോർജ് ആണ്. അച്ഛൻ സെന്റ് തോമസ് ഓർത്തഡോക്സ് ചർച്ച് ഫീനിക്സ് അരിസോണയിലെ വികാരിയാണ്. അച്ഛനൊരു വലിയ ഒരു കൗൺസിൽ മെമ്പറും കൂടെയാണ്. നല്ലൊരു പ്രാസംഗികനും അതുപോലെ നല്ലൊരു സ്വരത്തിന്റെ ഒരു ഓണറും കൂടെയാണ് അച്ഛൻ. അച്ഛൻ ഞങ്ങളുടെ ഒരു വലിയ ഫ്രണ്ടാണ്. ലാസ്റ്റ് മിനിറ്റിൽ റിക്വസ്റ്റ് ചെയ്ത അനുസരിച്ചാണ് അച്ഛനെ ഏറ്റെടുത്ത്. അച്ഛനോട് അതിനുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അതുപോലെ അച്ഛന്റെ എല്ലാ കഴിവുകളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. എന്നാൽ അച്ഛൻ നമുക്ക് കമ്മ ചൊല്ലി തുടങ്ങാം.
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യം മുതലെന്ന നീക്കും തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു, ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമല്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപ ചെയ്ത് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടിതാവേ നിനക്ക് സ്തുതി, പാപികളായ തന്റെ അടിയാരോട് കരുണ ചെയ്യുന്ന വിശയ രാജാവേ നിനക്ക് സ്തുതി. ഭാരിക്കുമോ സ്വർഗസ്വരായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തെരുവിഷം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ നീ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞു മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവായ യേശുമസീഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യക വൃത്തം അറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനുടെ നിമിഷങ്ങളുമേ. ആമീൻ. ഒരു നിമിഷവും കൂടി നമ്മുടെ തലകളെ ദൈവരുൺ ഭാഗം നമുക്ക് നമിക്കാം. ദൈവമേ, അങ്ങ് നിന്റെ വാത്സല്യ പുത്രന്റെ പുത്രന്റെ ലോക നടപടിയെ തിരിച്ചറിഞ്ഞ് എന്റെ ബോധത്തിൽ ആനന്ദിപ്പാൻ തക്കവണ്ണം എന്നെ നീ യോഗ്യനാക്കണമേ. കർത്താവേ, എന്റെ ബോധത്തിന്റെ മുഖത്തെ മൂടിയിരിക്കുന്ന ദുർവികാരങ്ങളെന്ന മൂടലിനെ നീ നീക്കിക്കളയണമേ. പുസ്തകത്തിൽ മഷി കൊണ്ട് എഴുതിയിരിക്കുന്ന കാണപ്പെടാവുന്ന അക്ഷരങ്ങളുടെ ഉള്ളിലേക്ക് എന്റെ ഹൃദയം പ്രവേശിപ്പാൻ തക്കവണ്ണം അതിന്മേൽ നിന്റെ വിശുദ്ധ പ്രകാശത്തെ ശോഭിപ്പിക്കണമേ. നിന്റെ വചനങ്ങളിൽ മറഞ്ഞിരിക്കുന്ന വിശുദ്ധ രഹസ്യങ്ങൾ ഞങ്ങളുടെ ആത്മാക്കൾ ആത്മാവിന്റെ പ്രകാശമുള്ള കണ്ണുകളാൽ കാണപ്പെടുമാറാകണമേ. നിന്റെ കൽപ്പനകളുടെ വഴിയും നിന്റെ നിയമങ്ങളുടെ ആചാരവും നിന്നിലുള്ള വിശ്വാസത്തിന്റെ സത്യ അറിവും ഞങ്ങളെ പഠിപ്പിക്കണമേ. കർത്താവേ, രാത്രിയിലാകട്ടെ പകലാകട്ടെ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നിന്റെ ഓർമ്മ വിട്ടുപോകാതിരിക്കാനും നിന്റെ കൽപ്പനകളെ അനുസരിച്ച് പ്രവർത്തിപ്പാനും നിനക്ക് ഇഷ്ടമുള്ള ഫലങ്ങൾ ഞങ്ങളിൽ നിന്ന് പുറപ്പെടുവിപ്പാനും എന്നേക്കും ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവും രക്ഷിതാവുമായ മിശിഹ തമ്പുരാനെ, ഞങ്ങളുടെ മുൻപാകെ ഘോഷിക്കപ്പെടുന്ന നിന്റെ പരിശുദ്ധ വചനങ്ങളെ കേട്ട് മനസ്സിലാക്കുവാനും അവ മൂലം നിന്റെ ഇഷ്ടപ്രകാരം നിന്റെ സന്നിധിയിൽ ജീവിപ്പാനും നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധ റൂഹായെയും എന്നേക്കും മഹത്വപ്പെടുത്തുവാനും നിന്റെ കരുണയാൽ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. ആമീൻ. ത്രിയേക ദൈവത്തിന്റെ സന്നി തിരുനാമം മഹത്വീകരിക്കപ്പെടട്ടെ. ദൈവനാമത്തിൽ എല്ലാവരെയും ഈ ടെലി കോൺഫറൻസ് കൂടിയുള്ള ദൈവവചന ശുശ്രൂഷയ്ക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ബലഹീന എന്നെ ഇതിലേക്ക് ക്ഷണിച്ച ഭദ്രാസന സമാജത്തിന്റെ സെക്രട്ടറി ശാന്തമ്മ ആന്റിയോടും എന്റെ പ്രധാനപ്പെട്ട സംഘാടകരോട് എല്ലാവരോടും ഹൃദയമായിരിക്കുന്ന സന്തോഷം നന്ദി അവസരത്തിൽ അറിയിക്കുന്നു. എനിക്ക് ഒരു സമയം ഇതിനായി എനിക്ക് ലഭിച്ചില്ല എന്ന് ശാന്തമ്മ ആന്റി തന്നെ പറഞ്ഞല്ലോ. അതിന്റെ കുറവുകൾ എന്തെങ്കിലും വരികയാണെങ്കിൽ നിങ്ങൾ സദയം എന്നോട് ക്ഷമിക്കണമെന്നും ആദ്യമേ നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുകയാണ്. എങ്കിലും എബ്രായ ലേഖനം 12 അധ്യായത്തിന്റെ 14 വാക്യം ഈ വർഷത്തെ നമ്മുടെ ഭദ്രാസനത്തിന്റെ സമാജത്തിന്റെ പഠന വിഷയമാക്കി എബ്രായ ലേഖനം മുഴുവനും പഠന വിഷയവും, എന്നാൽ പ്രത്യേകിച്ച് എബ്രായ ലേഖനം 12 വാക്യം ഈ വർഷത്തെ പ്രസംഗ വിഷയവുമായി തെരഞ്ഞെടുത്തിരിക്കുന്നത് കൊണ്ട് ശാന്തമേന്ദ്രനോട് ഒന്ന് ആവശ്യപ്പെട്ടു. അച്ഛൻ അതിൽ നിന്ന് രണ്ട് വാക്ക് പറയുകയാണെങ്കിൽ എല്ലാവർക്കും കുറെ കൂടി ആ പ്രസംഗത്തിന് ഒരുങ്ങുവാൻ തക്കവണ്ണവും സഹായകമാകും എന്ന് എന്നോട് ആവശ്യപ്പെട്ടതനുസരിച്ച് എബ്രായ ലേഖനം 12:14 വാക്യം ഇന്ന് ദൈവസന്നിധിയിൽ അല്പസമയം ധ്യാനിക്കാമെന്ന് ബലഹീനെ ഞാൻ ദൈവത്തിൽ ആശിക്കുകയാണ്. എബ്രായ ലേഖനത്തെ പറ്റി ഞാനൊരു മുഖവര പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്റെ പള്ളിയിലാണെങ്കിലും മറ്റു പല പള്ളികളിലും അറിയുന്നത് ഏകദേശം ഇതിപ്പം ബൈബിൾ സ്റ്റഡിയിൽ ടെലികോൺഫറൻസ് ബൈബിൾ സ്റ്റഡിയിൽ കൂടിയൊക്കെ ഇതിന്റെ ആമുഖവും ഇതിന്റെ പശ്ചാത്തലവും ഒക്കെ നിങ്ങൾ മനസ്സിലാക്കി എങ്കിൽ തന്നെയും പ്രസംഗത്തിന്റേതായിരിക്കുന്ന ഒരു കുറച്ച് ഒന്ന് രണ്ട് വാക്കുകളിൽ മാത്രം അതൊന്ന് പ്രത്യേകിച്ച് പറയുവാൻ തക്കവണ്ണം നൽകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ അറിയുന്നത് പോലെ എബ്രായ ലേഖനം ആര് എന്ന് എവിടെ എഴുതി എന്നുള്ളത് ഒരു അല്പം സാങ്കേതികമായിരിക്കുന്ന പ്രശ്നങ്ങളാലൊക്കെയും ഡിസ്പ്യൂട്ടഡ് ആയിട്ട് ഇരിക്കുകയാണ്. എങ്കിൽ തന്നെയും അതിന് ചരിത്രകാരന്മാരും സഭാപണ്ഡിതന്മാരും പഠിപ്പിക്കുന്നതനുസരിച്ച് ആകെക്കൂടെ എല്ലാം നോക്കുമ്പോൾ പരിശുദ്ധനായ പൗലോസ് ലീഹ എഴുതിയ ഒരു ലേഖനമായി ഇതിനെ പൊതുവെ അംഗീകരിച്ചിരിക്കുന്നു. എങ്കിൽ തന്നെയും മറ്റു പല ചിന്തകളും മറ്റ് പല എഴുത്തുകാരുടെ പേരുകളും അതിൽ പറയപ്പെടുന്നുണ്ട് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഏതാണ്ട് ഒന്നുകൂടി കേന്ദ്രീകരിച്ച് പറയുകയാണെങ്കിൽ മറ്റു ചില സോഴ്സസ് അനുസരിച്ച് AD 64 and 68 ഇത് എഴുതപ്പെട്ടു എന്നും മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. എബ്രായ എന്ന് പറയുന്ന ജാതിയെ ഉദ്ദേശിച്ച് എഴുതപ്പെട്ടു എങ്കിൽ തന്നെയും ഇറ്റലിക്കാരെയും ഉദ്ദേശിച്ച് ഇത് എഴുതി എന്നുള്ളത് നമുക്ക് 13:24 വാക്യം വായിക്കുമ്പോഴും നമുക്കത് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. ഏതായാലും ഈ ലേഖനം പരിശുദ്ധനായ പൗലോസ് ലീഹ എഴുതി എന്ന് വിശ്വസിക്കുമ്പോൾ ഇതിന്റെ സാഹചര്യങ്ങളും ഈ ലേഖനത്തിന്റെ പ്രത്യേക സവിശേഷതകളും ഒരു വാചകത്തിൽ പറയുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, പല ക്ലേശങ്ങളും പ്രലോഭനങ്ങളും സഹിക്കുന്ന ഒരു സമൂഹത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് എബ്രായ ലേഖനം എഴുതപ്പെട്ടത് എന്ന് ഇത് വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ വിശ്വാസത്തിലെ അശ്രദ്ധ, ദൈവവിശ്വാസത്തിൽ താല്പര്യമില്ലായ്മ, ദൈവവിശ്വാസത്തിലുള്ള അലസത, ദൈവവിശ്വാസത്തോടുള്ള അവിശ്വാസം, ഇവയൊക്കെ ഇതിനകത്ത് ഈ ആർക്കു വേണ്ടി എഴുതപ്പെട്ടുവോ അവർക്ക് ഉള്ളതായി ഇതിൽ പരാമർശിക്കപ്പെടുന്നു എന്നുള്ളതും ഈ ലേഖനം മുഴുവൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പലയിടത്തും പല മുന്നറിയിപ്പുകളും ശാസനകളും ഒക്കെ വഴക്ക് പറയുന്ന രീതിയിലൊക്കെയും പൗലോസാണ് ഇത് എഴുതിയെങ്കിൽ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ മുമ്പേ പറഞ്ഞ ചില കാര്യങ്ങളാണ്. അവരുടെ അവിശ്വാസവും അശ്രദ്ധയൊക്കെയും വെളിവാക്കുന്നതായി കാണുവാൻ സാധിക്കുന്നുണ്ട്. വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോകാതിരിക്കുന്നതിന് വേണ്ടി അവരെ വിശ്വാസം ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ ലേഖനം എഴുതുന്നത്. അതുപോലെ തന്നെ ക്രിസ്തു ശാസ്ത്രപരമായ ക്രിസ്റ്റോളജിക്കലായിട്ടുള്ള വളരെ ഉയർന്നു നിൽക്കുന്ന ചിന്തകൾ ഈ എബ്രായ ലേഖനത്തിൽ ഉണ്ട് എന്നുള്ളതും നമുക്ക് ദർശിക്കാവുന്നതാണ്. യേശുക്രിസ്തുവിന്റെ ദൈവത്വവും മനുഷ്യത്വവും ഇത് വ്യക്തമാക്കിയിട്ടുണ്ട്. ക്രിസ്തു ഒരു നിത്യ പുരോഹിതനാണ് എന്നുള്ള ഒരു ആശയവും ഇതിൽ കാണുന്നുണ്ട്. അങ്ങനെ പലവിധമായിരിക്കുന്ന നല്ല ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ലേഖനമാണ് എബ്രായ ലേഖനം എന്നത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. ഇന്ന് നമുക്ക് വിഷയീഭവിക്കുന്ന വേദഭാഗം ഈ അധ്യായം ഈ പുസ്തകം മുഴുവൻ നമുക്ക് എടുക്കുവാൻ പറ്റുകയില്ല, നിങ്ങൾ ക്ലാസ് എടുക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഞാൻ പറഞ്ഞതുപോലെ എബ്രായ ലേഖനത്തിന്റെ 12:14 വാക്യം, എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല. അത് ഇംഗ്ലീഷിൽ കൂടെ ഒന്ന് വായിക്കുകയാണ്. പെർസ്യൂ പീസ് വിത്ത് ഓൾ പീപ്പിൾ ആൻഡ് ഹോളിനെസ് വിത്തൌട്ട് വിച്ച് നോ വൺ വിൽ സീ ദ ലോർഡ്. ഞാൻ ഈ വേദഭാഗം വായിക്കുമ്പോൾ ഇതോടൊപ്പം തന്നെ മറ്റ് പല വേർഷൻസിലുള്ള ബൈബിള് ഞാൻ അന്ന് റെഫർ ചെയ്യുന്നത് എന്റെ ഒരു സാധാരണ കാര്യമാണ്. അങ്ങനെ ഈ ഭാഗം സുറിയാനി വേദപുസ്തകത്തിന്റെ മലയാള പരിഭാഷയായ വിശുദ്ധ ഗ്രന്ഥം എന്ന് പറയുന്ന മലയാളം വേദപുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്: എല്ലാമുള്ള സമാധാനത്തിന്റെയും യാതൊന്നു കൂടാതെ ആർക്കും ദൈവത്തെ കാണുവാൻ സാധ്യമല്ലാത്ത ആ വിശുദ്ധിയുടെയും പിന്നാലെ ഓടി എത്തുവീൻ എന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ. ഒരുപക്ഷെ അത് പുസ്തകം എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാകുമെന്ന് എനിക്കറിയുകയില്ല. നമ്മുടെ യാക്കോബായ സഭയിലെ കുഞ്ഞൻ കണിയാമ്പറമ്പിൽ അച്ഛൻ സുറിയാനി വേദപുസ്തകത്തിൽ നിന്ന് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന ട്രാൻസ്ലേറ്റ് ചെയ്ത വിശുദ്ധ ഗ്രന്ഥം എന്ന മലയാളം പുസ്തകത്തിലെ വേദഭാഗമാണ് ഞാൻ ഇപ്പോൾ വായിച്ചത്. ഒന്നുകൂടെ ഞാൻ വായിക്കാം, അതെല്ലാവർക്കും പരിചിതമല്ലാത്തത് കൊണ്ട് ഒന്നുകൂടെ വായിക്കുന്നു. എല്ലാ മനുഷ്യരോടുമുള്ള സമാധാനത്തിന്റെയും യാതൊന്നുകൂടാതെ ആർക്കും ദൈവത്തെ കാണുവാൻ സാധ്യമല്ലാത്ത ആ വിശുദ്ധിയുടെയും പിന്നാലെ ഓടി എത്തുവീൻ. ഇതും കൂടെ ഞാൻ വായിക്കാൻ കാരണം ഉണ്ട്. മറ്റ് വാക്യം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മലയാളം വേദപുസ്തകത്തിൽ നിന്നും അല്പം വ്യത്യസ്തമായിട്ടാണ് ഇവിടെ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിന്നാലെ ഓടിയെത്തുവീൻ എന്ന് പറയുന്ന ഒരു ആഹ്വാനം എന്നെ കുറെ കൂടി ആകർഷിച്ചു. കാരണം ക്രൈസ്തവ ജീവിതം പലപ്പോഴും നമ്മള് ഒരു യാത്രയോടെ ഉപമിക്കാറുണ്ട്. നമ്മുടെ പല പാട്ടുകളിലും ചിന്തകളിലും ഒക്കെ അത് ദർശിക്കുന്നുണ്ട്. അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി എന്നുള്ള പാട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനകത്ത് പറയുന്നത് അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓണങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അതിന് പറയുന്നത് തന്നെ അക്കരയ്ക്ക് യാത്ര ചെയ്യുന്നൊരു സിയോൻ സഞ്ചാരിയാണ്. അതുപോലെ തന്നെ നമ്മൾ തുടങ്ങുന്നതാണ്, സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാത. അവിടെ ഒരു സിയോൻ സഞ്ചാരി സ്വർഗീയ കനാനിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് ക്രൈസ്തവർ എന്ന് നമ്മൾ പൊതുവെ വിമർശിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വിശുദ്ധ ഗ്രന്ഥം രണ്ടാമത് ഞാൻ വായിച്ച വിശുദ്ധ ഗ്രന്ഥത്തിന്റെ വേർഷൻ എനിക്ക് കുറച്ചുകൂടെ അക്സെപ്റ്റബിൾ ആയിട്ടും താല്പര്യവും എനിക്ക് അതിനോട് ഉണ്ട്. അങ്ങനെയെങ്കിൽ ഈ പറയുന്ന നമ്മൾ യാത്രാ സംഘമാകുന്ന ക്രൈസ്തവർ നമ്മളോട് ആ യാത്ര നയിക്കുന്ന അതിന്റെ നേതാവ് നൽകുന്ന ഒരു ആഹ്വാനമാണ്, കൂടെ യാത്ര ചെയ്യുന്ന സഹയാത്രികരോട് എല്ലാ മനുഷ്യരോടും സമാധാനം ആചരിച്ച് ആ സമാധാനത്തിൽ കൂടി നമുക്ക് ആ യാത്രയുടെ ഒരു ഡിസിപ്ലിൻ കീപ്പ് ചെയ്ത് ആ യാത്രയ്ക്ക് വേണ്ടുന്ന ഏറ്റവും വലിയൊരു കാര്യം ശുദ്ധീകരണം ഉള്ളവരായിരിക്കണം എന്നുള്ളതാണ്. ആ യാത്രയുടെ ഒരു ഉദ്ദേശമുണ്ട്, ഒരു ഫിനിഷിംഗ് പോയിന്റ് ഉണ്ട്. അത് നമ്മൾ പറയുന്നു സ്വർഗീയ കനാനാണ്. ആ സ്വർഗീയ കനാൻ എന്ന് പറയുന്നത് ദൈവത്തെ മുഖാമുഖം കാണുന്ന ഒരു സ്ഥലമായിട്ടാണ് പിതാക്കന്മാർ നമ്മളോട് പഠിപ്പിക്കുന്നത്. അങ്ങനെ ദൈവത്തെ കാണുവാനായി ഞാനും നിങ്ങളും ഒന്നിച്ച് അനുയാത്ര ചെയ്യുമ്പോൾ ആ യാത്രയിൽ നമുക്ക് ശണ്ഠകളും കലഹങ്ങളും വ്യക്തി താല്പര്യങ്ങളും വ്യക്തി വൈരാഗ്യങ്ങളും ഇതൊക്കെയും മാറ്റിവെച്ച് സമാധാനം ആചരിച്ച് സ്നേഹത്തിൽ സഹവർത്തിത്വത്തിൽ കൂടി നമ്മൾ ഒന്നിച്ച് യാത്ര ചെയ്ത ആ യാത്രയിൽ ഒരു ലക്ഷ്യസ്ഥാനം കാണുവാനുള്ള ഒരു ആഹ്വാനമാണ് പൗലോസ് ലീഹ, പരിശുദ്ധനായ പൗലോസ് ലീഹ ഇവിടെ നമ്മെ ആഹ്വാനം ചെയ്യുന്നത്. ഈ സമാധാനം ഇതിനകത്ത് രണ്ട് ഭാഗങ്ങളായി ഞാനിതിനെ തിരിക്കുകയാണ്. ഒന്ന് സമാധാനം എന്നുള്ള ഒരു വിഷയമാണ്. സമാധാനം എന്നത് വേദപുസ്തകത്തിന്റെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ആദ്യോടന്തം കാണുന്ന ഒരു ഒരു പ്രധാന സന്ദേശമാണ് സമാധാനം. പ്രത്യേകിച്ച് നമുക്കറിവുള്ളതുപോലെ ദൈവദൂത ദൈവദർശനം പല മനുഷ്യർക്കും ഉണ്ടാകുമ്പോൾ അവിടെയൊക്കെയും ആദ്യത്തെ ഒരു സന്ദേശമാണ് ഭയപ്പെടേണ്ട എന്ന് നൽകുന്ന, അല്ലെങ്കിൽ ഞാൻ എന്റെ ഉദ്ധിതനായിരിക്കുന്ന ക്രിസ്തു തന്നെയും തന്റെ ശിഷ്യന്മാരോട് പറയുന്നത് നിങ്ങൾക്ക് സമാധാനം. പഴയ നിന്നത്തിലെ ദൈവദൂത ദർശനങ്ങളിലൊക്കെ ഭയപ്പെടേണ്ട എന്ന് ഉണർന്നതും ഈ സമാധാനത്തിന്റെ മറ്റ് ഒരു വേർഷനാണ്. അങ്ങനെ ഈ സമാധാനം എന്ന് പറയുന്നത് ദൈവം നമുക്ക് നൽകുന്ന ഒന്നാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14:27 വാക്യം നമ്മൾ വായിക്കുന്നു. യേശു ക്രിസ്തു പറയുന്നത് എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, അത് ലോകം തരുന്നത് പോലെ അല്ല എന്ന് പറയും. നമ്മൾ വിശുദ്ധ കുർബാനയിൽ നിന്നും പങ്കെടുക്കുമ്പോൾ ആവർത്തിച്ച് കേൾക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് സമാധാനം. ശ്ലോമോ ലഖുലഖുൽ, നിർഭാഗ്യവശാൽ എന്റെയും പേര് ശ്ലോമോ എന്നായതുകൊണ്ട് ഈ വാക്കിന്റെ സുറിയാനി സമാധാനം ഉണ്ടായിരിക്കണമെങ്കിൽ നമുക്കെല്ലാവർക്കും ജീവിതത്തിന് ആഗ്രഹമുള്ള ഒരു കാര്യമായി സമാധാനം ഉണ്ടാകണം. അല്ലെങ്കിൽ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യര് പരാതി പറയുന്ന ഒരു കാര്യമാണ് എന്തെല്ലാം നേടിയിട്ടും ഒരു സമാധാനം ഇല്ല. അപ്പോൾ ഏത് മനുഷ്യനും, അത് ധനികനാണെങ്കിലും പാവപ്പെട്ടവനാണെങ്കിലും ബലമുള്ളവനാണെങ്കിലും ബലഹീനനാണെങ്കിലും രാജാവെങ്കിലും കുചേലനെങ്കിലും ആരായാലും വൈദികനോ അവൈദികനോ എന്ന് യാതൊരു വ്യത്യാസവും ഉണ്ടെങ്കിൽ ഏത് മനുഷ്യനും എന്നും ആഗ്രഹിക്കുന്ന കാംക്ഷിക്കുന്ന ഒന്നാണ് സമാധാനം. എന്തെല്ലാം നേടിയാലും നമുക്ക് ജീവിതത്തിൽ സമാധാനം എന്ന ഒന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ്. ഇത് ഉണ്ടാകേണ്ടുന്നത് വളരെ അത്യാവശ്യവുമാണ്. പക്ഷെ ഈ സമാധാനം ഉണ്ടാകണമെങ്കിൽ എന്ത് നമ്മൾ ചെയ്യണം എന്നുള്ളതാണ്. യേശു ക്രിസ്തു തന്നെ പറയുന്നുണ്ട്, എന്താ, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നുള്ളതാണ്. സമാധാനം ഉള്ളവർ ഭാഗ്യവാന്മാരെന്ന് യേശു ക്രിസ്തു പറഞ്ഞില്ല, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. ഈ സമാധാനം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നാണ് എന്റെ ഒരു ചിന്ത. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ഈ സമാധാനം എന്ന് പറയുന്നത് സ്നേഹം ഉള്ളിടത്ത് ഉണ്ടാകുന്ന ഒരു ഫ്രൂട്ടാണ് സമാധാനം. സ്നേഹം ആചരിക്കുമ്പോൾ തമ്മിൽ തമ്മിൽ ഉണ്ടാകുന്ന ഒരു സ്വഭാവമാണ് സമാധാനം. സ്നേഹമില്ലാത്തടത്ത് സമാധാനം ഉണ്ടാവുക സാധ്യമല്ല. ഈ സമാധാനം ഇല്ലാതെയാക്കുന്ന മറ്റ് രണ്ട് മനുഷ്യ സ്വഭാവങ്ങൾ ഒന്ന് സെൽഫിഷ്നെസ് ആൻഡ് പ്രൈഡ് ആണ്. സ്വാർത്ഥതയും അഹങ്കാരവും, സ്വാർത്ഥതയും അഹന്തയും, നമ്മുടെ സെൽഫ് ഈഗോയിസം, ഇതൊക്കെയും സമാധാനത്തെ ഇല്ലാതാക്കുന്ന സ്വഭാവങ്ങളാണ്. ഇന്ന് പല മനുഷ്യരിലും, നിർഭാഗ്യവശാൽ ഞാൻ പറയട്ടെ, കൂടുതലും കാണുന്നത് ഈ സെൽഫിഷ്നെസ് അല്ലെങ്കിൽ അഹങ്കാരത്തോടുകൂടിയുള്ള പെരുമാറ്റം, ഞാനാണ് എല്ലാത്തിനും ഉന്നതൻ എന്നുള്ളതായ ഭാവം, ഇത് എവിടെ ഉണ്ടോ ആ വ്യക്തിയിൽ ആ സമൂഹത്തിൽ അങ്ങനെയുള്ള ഭവനത്തിൽ ഒരിക്കലും സമാധാനം ഉണ്ടാവുകയില്ല. സമാധാനം ഇല്ല എന്ന് പരാതിപ്പെടുന്നവരുടെ പശ്ചാത്തലം പഠിക്കുമ്പോൾ നമുക്കിത് മനസ്സിലാക്കുവാൻ വളരെ സ്പഷ്ടമായി സാധിക്കുന്ന ഒരു വസ്തുതയാണ്. ഈ പറയുന്ന സെൽഫിഷ്നെസ്സും പ്രൈഡും അല്ലെങ്കിൽ ഈഗോയിസവും ഒക്കെ ഇല്ലാതാക്കിയെങ്കിൽ മാത്രമേ നമ്മിൽ സമാധാനം നിറയുകയുള്ളൂ. ഇത് എവിടെയാണ് നമ്മൾ പരിശീലിക്കേണ്ടിയിരിക്കുന്നത്? ബേസിക്കലി പറയുകയാണെങ്കിൽ എല്ലാത്തിന്റെയും പരിശീലന കളരി എന്ന് പറയുന്നത് നമ്മുടെ കുടുംബമാണ്. കുടുംബ ജീവിതത്തിൽ സമാധാനം ഇല്ല എങ്കിൽ ആ കുടുംബത്തിൽ നിന്ന് ആ വ്യക്തികൾ എവിടെയെല്ലാം പോകുന്നുവോ ആ അസമാധാനം അവിടെയെല്ലാം നമ്മൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. നമ്മളുടെ ഭവനം നമ്മിൽ സമാധാനം ഉണ്ടെങ്കിൽ നമ്മൾ പോകുന്നിടത്ത് നമ്മുടെ സമാധാനം അത് നമ്മുടെ അവിടെയും നമ്മളെ പിൻപറ്റും. അതുകൊണ്ട് ഇന്ന് ഈ പ്രസംഗം കേൾക്കുന്നവരെ പ്രത്യേകിച്ച് ഞാൻ ആദ്യമേ പറയുവാൻ ആഗ്രഹിച്ചൊരു കാര്യം ഞാൻ അന്നേരം വിട്ടുപോയി. ഈ ശാന്തമേടിപ്പുറത്തിൽ എന്നോട് പറഞ്ഞു, ഇത് പലരും പ്രസംഗത്തിന് വേണ്ടി പഠിക്കുന്നതിന് ഉപകരം എന്നുള്ളത്. എനിക്ക് ആശയത്തോട് വലുതായിട്ട് യോജിക്കാൻ കഴിയുന്നില്ല. പ്രസംഗങ്ങള് ദൈവവചന ശുശ്രൂഷ എന്ന് പറയുന്നത് നമുക്ക് വെറുതെ ഒരു പ്രസംഗത്തിന് വേണ്ടി പഠിക്കുവാൻ തക്കവണ്ണം എടുക്കാതെ അതിനേക്കാൾ ഉപരി നമ്മുടെ ജീവിതത്തിൽ ഇതിനകത്തിൽ കേൾക്കുന്നത് എന്തെങ്കിലും ഒന്ന് പ്രാവർത്തികമാക്കാൻ പറ്റുമെങ്കിൽ അതിന് പരിശുദ്ധാത്മാവേ എന്നെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ ഒന്നുകൂടി ഓർപ്പിക്കുന്നു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സമാധാനം നമുക്ക് ഉണ്ടാകണമെങ്കിൽ നമ്മിലുള്ള സ്വാർത്ഥതയും നമ്മളുള്ള ഈഗോയിസവും നമ്മള് വെടിയാതെ സമാധാനം നമുക്ക് ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ സമാധാനം ഉണ്ടാകണമെങ്കിൽ ഞാൻ പറഞ്ഞു സ്നേഹം ഉണ്ടാകണം. ആരെ സ്നേഹിക്കണം? നമ്മെ സ്നേഹിക്കുന്നവരെ നമ്മൾ പെട്ടെന്ന് മറുപടി പറയും. ഇപ്പൊ ടെലിഫോണിലായതുകൊണ്ട് ആരുടെ എല്ലാവരുടെയും ലൈൻ മ്യൂട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് എനിക്ക് ആരുടെയും മറുപടി പ്രതീക്ഷിക്കുന്നില്ല. പറഞ്ഞാൽ എനിക്ക് കേൾക്കാനും പറ്റുകയില്ല. അതുകൊണ്ട് ഞാൻ തന്നെ അതങ്ങ് പറയുകയാണ്. നമ്മൾ ആരെയാ സ്നേഹിക്കുന്നത്? നമ്മെ നമ്മൾ പെട്ടെന്ന് മറുപടി പറയും, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ പറഞ്ഞില്ലെങ്കിലും നമ്മുടെ മനസ്സിലുണ്ട് നമ്മെ സ്നേഹിക്കുന്നവരെ. അതല്ലാതെ ഞാൻ ആരെയാ സ്നേഹിക്കുന്നത് അല്ല. നമ്മൾ സ്നേഹിക്കേണ്ടിയിരിക്കുന്നത് എല്ലാവരെയും, നമ്മെ സ്നേഹിക്കുന്നവരെയും നമ്മെ സ്നേഹിക്കാത്തവരെയും. നമ്മൾ സ്നേഹിക്കുമ്പോൾ മാത്രമേ ക്രിസ്തുവിന്റെ സ്നേഹം നമ്മിൽ വസിക്കുകയുള്ളൂ. പരിശുദ്ധനായ യോഹന്നാൻ, ഒന്ന് യോഹന്നാൻ സ്ലീഹ 4:20 വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, താൻ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തന്റെ സഹോദരനെ ബഹുക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുന്നതല്ല. 1 യോഹന്നാൻ 4:20 വാക്യം കാണപ്പെടുന്ന, നമ്മൾ മലയാളത്തില് ഒരു ഭക്തിഗാനമാണോ അത് സിനിമയിലെ ഗാനമാണോ എന്നെനിക്ക് അറിയുകയില്ല. കാണപ്പെടുന്ന ദൈവങ്ങളല്ലോ മാതാപിതാക്കൾ നിങ്ങൾ എന്ന് പറയുന്നൊരു പാട്ട്. മാതാപിതാക്കൾ നമ്മുടെ സഹോദരങ്ങൾ, ഈ സാഹോദര്യ ബന്ധം നമുക്കുണ്ടാകണം. ആ പാട്ടിൽ എങ്ങനെയുണ്ട്? കാണപ്പെടുന്ന ദൈവങ്ങളല്ലോ മാതാപിതാക്കൾ നിങ്ങൾ എന്ന് പറയുന്ന ഒരു പാട്ട്. ഞാൻ മുഴുവൻ പാടുവാനുള്ള സമയവും സാഹചര്യം ഇപ്പൊ അല്ലല്ലോ. അതുകൊണ്ട് കാണപ്പെടാത്ത ദൈവത്തെ നമുക്ക് എവിടെ കാണുവാൻ സാധിക്കും? നമ്മളുടെ മാതാപിതാക്കളിൽ, നമ്മുടെ സഹോദരങ്ങളിൽ നമുക്ക് ദൈവത്തെ കാണുവാൻ, സമസൃഷ്ടിയിൽ നമുക്ക് ദൈവത്തെ കാണുവാൻ സാധിക്കുന്നില്ല എങ്കിൽ കാണപ്പെടാത്ത ദൈവത്തെ കാണുവാനും സ്നേഹിക്കുവാനും സേവിക്കുവാനും എനിക്കും നിങ്ങൾക്കും സാധ്യമല്ല. 1 യോഹന്നാന്റെ ലേഖനം വായിക്കുമ്പോഴെല്ലാം അതിൽ സ്നേഹത്തിന്റെ മുഴുവൻ ഉപദേശങ്ങളും കാര്യങ്ങളുമാണ് പറയുന്നത്. പ്രത്യേകിച്ച് 1 ജോൺ 3 ഇത് തന്നെ വളരെ നിഴലിച്ച് പറയുന്നുണ്ട് സ്നേഹത്തെ പറ്റി. ക്രിസ്തുവിന്റെ അടിസ്ഥാന കൽപ്പനയാണ് സ്നേഹമെന്ന് പറയുന്നത്. ഞാൻ പുതിയ ഒരു കൽപ്പന നിങ്ങൾക്ക് തരുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം അന്യോന്യം സ്നേഹിപ്പീൻ എന്നുള്ളതാണ്. പഴയ നിയമത്തിലെ 10 കൽപ്പനകളെ മാറ്റിക്കൊണ്ടല്ല, എന്നാൽ പുതിയ ഒരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് യേശുക്രിസ്തു പറയുന്നത് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. അതിനകത്തുള്ള പുതുമ അതാണ്. പഴയ നിയമത്തിലും കൽപ്പന സ്നേഹത്തിന്റെ കൽപ്പനയുണ്ട്, നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക. എന്നാൽ പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു പുതിയ ഒരു കൽപ്പനയായി തരുന്നത് പഴയ നിയമത്തിൽ ആ സ്നേഹം കാണിച്ചു കൊടുത്തിട്ടില്ല. പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു തന്റെ ജീവനെ മറുവിലയായി കൊടുക്കുന്ന, സ്നേഹത്തിന് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്ന ആ സ്നേഹം, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ, അതാണ് അതിനകത്തെ പുതുമ എന്ന് പറയുന്നത്. യേശു ക്രിസ്തുവിന്റെ അടിസ്ഥാന കൽപ്പന സ്നേഹമാണ്. ഈ സ്നേഹത്തിൽ കൂടി നമ്മൾ ജീവിക്കുന്നില്ല എങ്കിൽ നമുക്ക് ദൈവത്തെ സേവിക്കുവാനും ദൈവത്തിന്റെ സമാധാനം നമുക്ക് ആർജിക്കുവാനും സാധ്യമല്ല. അതുകൊണ്ട് നമ്മളുള്ളതായിരിക്കുന്ന അഹങ്കാരം, നമ്മളുള്ളതായ സെൽഫിഷ്നെസ്, ഇവയൊക്കെയും ഒഴിവാക്കി സ്നേഹത്തിന്റെയും പാതയിൽ കൂടി നമ്മൾ മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ സമാധാനം നമുക്ക് ഉണ്ടാകുന്നു. നമ്മൾ സമാധാനം ഉണ്ടാക്കുന്നവരാകും. ആ സമാധാനം ഉണ്ടാക്കുന്നവരാണ് ഭാഗ്യവാന്മാരെന്ന് നമ്മൾ വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്. രണ്ടാമതായിട്ട് ഇവിടെ പറയുന്ന ഒരു ആശയം എന്ന് പറയുന്നത് ശുദ്ധീകരണം പ്രാപിക്കുക, ശുദ്ധീകരണം പ്രാപിക്കുക എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയാണ് ശുദ്ധീകരണം പ്രാപിക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ ഉത്തരം. നമ്മൾ ഈ വാക്യത്തിൽ തന്നെ ഉണ്ട്. 12:14 വാക്യം വായിക്കുമ്പോൾ ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവ്, അതുകൊണ്ട് കർത്താവിനെ കാണുവാൻ വേണ്ടിയാണ് ശുദ്ധീകരണം നമ്മൾ പ്രാപിക്കേണ്ടിയിരിക്കുന്നത്. കർത്താവ് ദൈവത്തെ കാണുക എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല. മനുഷ്യന് ആഗ്രഹിക്കാവുന്ന ഒന്നാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. വേദപുസ്തകത്തിലെ പഴയ പല കാര്യങ്ങളും നോക്കുമ്പോൾ, പ്രത്യേകിച്ച് ആദ്യമേ ദൈവത്തെ കാണണമെന്ന് ആഗ്രഹിച്ചത് മോശ ആയിരുന്നെന്ന് തോന്നുന്നു. അബ്രഹാം തന്നെയും കാണപ്പെടാത്ത ദൈവത്തിൽ വിശ്വസിച്ചു. മോശ പറഞ്ഞു, എനിക്ക് നിന്നെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. മോശയോട് പറഞ്ഞു, പുറപ്പാട് പുസ്തകം 33:20-23 മോശ യഹോവയോട് പറയുന്ന കാര്യമുണ്ട്. നിനക്ക് എന്റെ മുഖം കാണാൻ, യഹോവ മോശയോട് പറയും, നിനക്ക് എന്റെ മുഖം കാണാൻ കഴിയുകയില്ല, ഒരു മനുഷ്യനും എന്നെ കണ്ട് ജീവനോടെ ഇരിക്കയില്ല. ഇവിടെ അവിടെ ആ പാറമേൽ നീ നിൽക്കണം. എന്റെ ദേശത്ത് കടന്നു പോകുമ്പോൾ ഞാൻ നിന്നെ പാറയുടെ ഒരു പിളർപ്പിലാക്കി, ഞാൻ കടന്നു പോകുമ്പോഴും എന്റെ കൈകൊണ്ട് നിന്നെ മറയ്ക്കും, പിന്നെ എന്റെ കൈ നീക്കും, നീ എന്റെ പിൻഭാഗം കാണും, എന്റെ മുഖമോ കാണാവതല്ല എന്ന് പറയും. അപ്പോ കാണപ്പെടാൻ പറ്റാത്ത ഈ ദൈവത്തെ കാണുക എന്ന് പറയുന്നത് ഒരു പ്രയാസമുള്ള ഒരു വസ്തുതയാണ്. അപ്പോൾ ഇവിടെ എബ്രായ ലേഖനത്തിൽ ശുദ്ധീകരണം പ്രാപിച്ചാൽ നമുക്ക് കർത്താവിനെ കാണുവാൻ പറ്റുമെന്ന് പറയുന്നത് ഒരു മിഥ്യയുടെ അനുഭവമല്ല, അത് ഒരു സത്യത്തിന്റെ അനുഭവമാണ്. നമുക്ക് കർത്താവിനെ കാണുവാൻ പറ്റും. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, നമ്മുടെ യാത്ര കനാനിലേക്കുള്ള യാത്രയാണ്. സ്വർഗീയ കനാൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ സാമ്രാജ്യം എന്നാണ് നമ്മൾ അതിനെ വിവക്ഷിക്കുന്നത്. ദൈവം വസിക്കുന്ന സ്ഥലം, ദൈവത്തെ ദൈവദൂതന്മാരെ ശുശ്രൂഷിക്കുന്ന, നമുക്ക് ദൈവത്തെ മുഖാമുഖം കാണാമെന്ന് ആശിക്കുന്നതായ ഒരു സ്ഥലം. അവിടെ ഈ പറയുന്ന നമ്മുടെ ശരീരം കൊണ്ടും ഈ പറയുന്നതായിരിക്കുന്ന അവസ്ഥയിലും അല്ലായിരിക്കും നമ്മൾ അവിടെ എത്തുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന വസ്തുതയാണ്. അപ്പോൾ നമുക്ക് ഒരു പ്രത്യേക തലത്തിലേക്ക് നമ്മുടെ മരണാനന്തരം നമ്മൾ പോകുമ്പോൾ അവിടെ നമുക്ക് ദൈവത്തെ കാണണമെങ്കിൽ, ഈ ലോകത്തിൽ ഒരു വിശുദ്ധിയുടെ അനുഭവത്തിൽ നമ്മൾ ജീവിച്ചെങ്കിൽ മാത്രമേ വരുവാനുള്ള ലോകത്തിൽ നമുക്ക് ദൈവത്തെ കാണുവാൻ പറ്റുകയുള്ളൂ. വേദപുസ്തകത്തിലെ പല ഭാഗങ്ങളും വായിക്കുമ്പോൾ പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് വരുന്നത് ധനികനും പാവപ്പെട്ടവനും തമ്മിലുള്ളതായ, അറിയാമല്ലോ, ലാസർ വളരെ പാവപ്പെട്ടവനായി ഒരു ധനികന്റെ വീടിന്റെ മുറ്റത്ത് അല്ലെങ്കിൽ അതിന്റെ പരിസരത്ത് താമസിച്ചു. ധനികൻ ഒരിക്കൽ പോലും അവനെ ഒന്നും സഹായിച്ചിട്ടില്ല. ഇവരുടെ മരണശേഷം രണ്ടുപേരും മരണാനന്തര ജീവിതത്തിന്റെ അനുഭവം പങ്കുവെക്കുന്നത് വേദപുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നു. മരണശേഷം ലാസർ അബ്രഹാം പിതാവിന്റെ മടിയില് സുഖത്തിൽ കഴിയുന്നു. ധനികനായി ഈ ലോകത്തിൽ ജീവിച്ച് ആർക്കും ഒരു ഉപകാരവും ചെയ്യാത്തവൻ
നരകത്തിന്റെ യാതനയിൽ കടന്ന് പുണയുന്നു. അവനവിടെ ആ ഒരു രംഗം നമുക്ക് വേദവസ്തു മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പം മരണാനന്തരം ഉള്ളതായ ഒരു അവസ്ഥയെ പറ്റി നമ്മൾ അവിടെ കാണുന്നുണ്ട്. ഈ അവസ്ഥയിലേക്ക്, ഈ ധനവാന്റെ അവസ്ഥയിലേക്ക് ചെന്നെത്താതിരിക്കാനാണ് പൗലോസ്ലീഹ ഇവിടെ തന്റെ അനുവാചകരോട് പറയുന്നത്, നിങ്ങൾ ശുദ്ധീകരണം പ്രാപിക്കണം. യേശു ക്രിസ്തു തന്നെ മറ്റ് ഒരു ഉപമയിൽ കൂടി ഈ കാര്യം വ്യക്തമാക്കി. മുടിയനായ പുത്രന്റെ കഥ, അത് തികച്ചും ഒരു കഥയാണ്. യേശു ക്രിസ്തു പറഞ്ഞ ഒരു ഉപമയാണ്. ആ ഉപമയിൽ പറയുന്ന കഥയിൽ പറയുന്നത്, ഒരു രണ്ട് മക്കളിൽ ഒരുവൻ പിതാവിന്റെ എല്ലാവിധമായിരിക്കുന്ന സ്വത്തിന്റെ അവകാശവും വാങ്ങി പിതാവിന്റെ സന്നിധിയിൽ നിന്ന് അതെല്ലാം വിറ്റ് മാറിയിട്ട് അവന്റെ പണമാക്കി അവൻ അവന്റെ വ്യക്തി ജീവിതത്തിലേക്ക് പോയി ദുർമാർഗത്തിൽ ജീവിച്ചു. അവയെല്ലാം ഇല്ലാതാക്കിയതിന് ശേഷം അവൻ അരാജകത്വത്തിൽ കഴിയുന്നതായിരിക്കുന്ന അവസരത്തിൽ അവന് പല ചിന്തകൾ അവന്റെ മനസ്സിലേക്ക് വന്നു. പട്ടിണിയിലും പ്രയാസത്തിലും ഉണ്ണുവാനും ഉടുക്കുവാനും ഒന്നുമില്ലാതെ കൂട്ടുകാരുമില്ലാതെ എല്ലാം നശിച്ചവനായി കഴിഞ്ഞപ്പോൾ അവന്റെ മനസ്സിൽ ഒരു വീണ്ടും വിചാരം തുടങ്ങി. എന്റെ കർത്താവെ, എന്റെ പിതാവിന്റെ ഭവനത്തിൽ ഞാൻ ആയിരുന്നെങ്കിൽ ഇതിനേക്കാൾ സുഭിക്ഷിതമായി എനിക്ക് കഴിയാമായിരുന്നല്ലോ. അവൻ പന്നിക്ക് കൊടുക്കുന്ന ഭക്ഷണം കൊണ്ട് കഴിച്ച് വയറ് നിറയ്ക്കുവാൻ ആഗ്രഹിച്ച ആ മനുഷ്യൻ അവിടെ ഇരുന്ന് ചിന്തിച്ചു, ഞാൻ ഈ പന്നികളുടെ ജീവിതത്തിൽ നിന്ന്, പന്നികളുടെ കൂട്ടത്തിൽ നിന്ന് ഞാൻ എഴുന്നേൽക്കും, എന്റെ ദുർമാർഗ ജീവിതത്തിൽ നിന്ന് ഞാൻ എഴുന്നേൽക്കും, ഞാൻ എന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് ഞാൻ തിരികെ പോകും. ഇതാണ് റിട്രീറ്റ് എന്ന് പറയുന്നത്, തിരിച്ചു വരവ്, പിതാവിന്റെ സന്നിധിയിലേക്കുള്ള തിരിച്ചു വരവ്. അതിന് അവൻ ചെയ്യുന്ന ആദ്യത്തെ മാർഗം എന്താണ്? ഞാൻ എഴുന്നേറ്റ് എന്റെ പിതാവിന്റെ അടുക്കൽ പോകും, ഞാൻ എന്റെ പാപമംഗലമായ ജീവിതത്തിൽ നിന്ന് ഞാൻ എഴുന്നേൽക്കും, ഞാൻ ഇവിടുത്തെ ഈ പാപത്തെ ഞാൻ ഉപേക്ഷിക്കും, ഇവിടെ നിന്ന് പോകാതെ എന്റെ പിതാവിന്റെ അടുക്കൽ ചെല്ലാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഞാൻ ആയിരിക്കുന്ന ജീവിതത്തിന്റെ അവസ്ഥയിൽ നിന്ന് ഞാൻ എഴുന്നേറ്റ് ഇവിടെ നിന്ന് ഞാൻ യാത്ര പറയും, ഇവിടെ നിന്ന് ഒരു വിശുദ്ധിയുടെ അനുഭവത്തിലേക്ക് ഞാൻ ചെല്ലും, എന്നിട്ട് ഞാൻ എന്റെ പിതാവിനോട് ചെന്ന് ഞാൻ പറയും. അതും കൂടെ അവൻ തീരുമാനിച്ചു. അപ്പ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു, നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുവാൻ എനിക്ക് യോഗ്യതയില്ല, നിന്റെ ഭവനത്തിൽ ഒരു കൂലിക്കാരനെ പോലെ എന്നെ ആക്കണമേ എന്ന് ഞാൻ പറയും. അവൻ ഈ തീരുമാനമെടുത്തു. അതുകൊണ്ട് ശുദ്ധീകരണത്തിന്റെ പ്രധാനപ്പെട്ട അടിസ്ഥാന ഒരു തീരുമാനം ഇതാണ് എന്നാണ് എന്റെ പരിപൂർണമായ വിശ്വാസം. ശുദ്ധീകരണം പ്രാപിപ്പാൻ എനിക്ക് നിങ്ങൾക്കും ആഗ്രഹമുണ്ടെങ്കിൽ, ഒന്ന് എബ്രായ ലേഖനകർത്താവ് ആഗ്രഹി പറയുന്നത് പോലെ എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കണം. രണ്ടാമത്, ശുദ്ധീകരണം പ്രാപിക്കണമെങ്കിൽ നമ്മുടെ പാപമംഗലമായ ജീവിതത്തിൽ നിന്ന് നമ്മൾ എഴുന്നേറ്റ് അനുതാപത്തിന്റെ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരാതെ ശുദ്ധീകരണം പ്രാപിപ്പാൻ നമുക്ക് പറ്റുകയില്ല. ഈ ശുദ്ധീകരണത്തിന്റെ അനുഭവം ഉണ്ടാക്കാൻ നമുക്ക് മാത്രമേ പറ്റുകയുള്ളൂ. വെളിപാട് പുസ്തകം 3-ാം അധ്യായത്തിൽ പറയുന്നത് എന്താണ്? ഞാൻ കണ്ടാലും ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കും. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട്, ക്രിസ്തുവിന്, ദൈവത്തിന് നമ്മുടെ വാതിൽ തുറന്ന് നമ്മുടെ ഉള്ളിലേക്ക് വരുവാൻ കഴിയുകയില്ല. ഞാൻ എന്റെ ഹൃദയ കവാടം ദൈവത്തിനായി തുറന്നു കൊടുക്കാതെ ദൈവത്തിന് എന്റെ ഉള്ളിൽ പ്രവേശിക്കാൻ പറ്റുകയില്ല. ഈ വെളിപാട് പുസ്തകത്തിന്റെ വാക്യം ഞാൻ പറഞ്ഞപ്പെട്ടെന്ന് ഓർക്കുകയായിരുന്നു. 3-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ അവൻ, ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഹോൾമാൻ ഹൻസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇതിന്റെ ഒരു പിക്ചർ വരച്ചത്. മിക്ക ഭവനങ്ങളിലും പണ്ടൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ കെട്ടികളിൽ ഈ പടം തൂക്കിയിട്ടുണ്ടായിരുന്നു. കയ്യിലൊരു റാമ്പൽ വിളക്കുമായി ഒരു അടയ്ക്കപ്പെട്ട മുറിയുടെ ഡോറിന്റെ അവിടെ നിന്ന് കൊട്ടുന്നതായ പിക്ചർ. ഈ ചിത്രകാരൻ ഈ പടം വരച്ചിട്ട് തന്റെ കൂട്ടുകാരനെ ഇത് കാണിച്ചു. ഈ എന്റെ ചിത്രകല എങ്ങനെയുണ്ട്, നിന്റെ സജഷൻ എന്ന് കേക്കട്ടെ. അവൻ പറഞ്ഞു കൊള്ളാം, നല്ല കളേഴ്സ്, നല്ല ഷാർപ്പാണ് പിക്ചർ, നല്ല അതിന്റെ ക്വാളിറ്റി എല്ലാം പറഞ്ഞു കൊടുത്തു. പക്ഷേ ഒടുവിൽ പറഞ്ഞു ഇതിന് ഒരു കുറവ് ഉണ്ടല്ലോ, ഈ ഡോറിന് ഒരു ലോക്കൊന്നും പുറത്ത് കാണുന്നില്ല, എങ്ങനെയാ ഇത് ഡോറ് ലോക്ക് ചെയ്യുന്നത്? അപ്പോഴാണ് ഈ ചിത്രകാരൻ പറഞ്ഞു ഇതിന്റെ ലോക്ക് ഇൻസൈഡിലാണ്, അകത്താണ് ഇതിന്റെ ലോക്ക്, പുറത്തു നിന്ന് ആർക്കും തുറക്കാൻ പറ്റുകയില്ല. ഞാൻ ഈ വാക്യത്തെ ഉദ്ധരിച്ചാണ് ഈ പടം വരച്ചിരിക്കുന്നതെന്ന് ചിത്രകാരൻ എന്റെ കൂട്ടുകാരനോട് പറഞ്ഞു. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയ വിശ്വാസികളെ, ക്രിസ്തുവിന് നമ്മെ വിശുദ്ധനാക്കും, നമ്മളെ വിശുദ്ധീകരിക്കുവാൻ കഴിയുമെങ്കിൽ തന്നെയും നാം ആ പ്രക്രിയയിലേക്ക് വളർന്ന് വളരാൻ ഒരാഗ്രഹം നമ്മിൽ ഉണ്ടായി, അനുതാപത്തിൽ കൂടി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയാതെ ദൈവത്തിന് നമ്മെ ശുദ്ധീകരിപ്പാൻ കഴിയുകയില്ല. ഇത് നമ്മളെ ബേസിക്കായിട്ട് നമ്മൾ ഓർക്കണമേ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ ആ ഉപമയിലെ മുടിയനായ പുത്രനെ പോലെ ഞാനും നിങ്ങളും നമ്മുടെ പാപമംഗലമായ ജീവിതത്തിൽ നിന്ന് എഴുന്നേറ്റ് ദൈവത്തെ കാണുവാൻ തക്കവണ്ണമുള്ളൊരു ശുദ്ധീകരണം, ദൈവത്തെ കാണുവാൻ വേണ്ടിയാണ് ഈ മുടിയനായ പുത്രൻ പിതാവിന് സ്വന്തം പിതാവിനെ കണ്ട് പിതാവിനോടുകൂടി വസിക്കുവാനാണ് അവൻ എഴുന്നേറ്റ് അവൻ പിതാവെ ഞാൻ നിന്നോടും സ്വർഗത്തോടും തെറ്റ് ചെയ്തു എന്ന് പറയുവാൻ തീരുമാനിച്ചത് അവന്റെ പിതാവിനെ കാണുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ശുദ്ധീകരണം പ്രാപിക്കുന്നത് ദൈവത്തെ കാണുവാനാണ്. മോശ ദൈവത്തെ കാണുവാൻ ആഗ്രഹിച്ച് ഞാൻ പറഞ്ഞു ദൈവത്തെ കാണുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പഴയ നിയമത്തിൽ പല സംഭവങ്ങളും മനോഹയും ഭാര്യയും ദൈവദൂതത്തിനെ കണ്ടപ്പോൾ അവര് ദൈവദൂതനാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവർ പറയുകയും ദൈവത്തെ കണ്ടുകൊണ്ട് മരിച്ചു. അങ്ങനെയുള്ള കൺസെപ്റ്റിൽ നിന്ന് പുതിയ നിയമത്തിലേക്ക് ക്രിസ്മസിന്റെ അല്ലെങ്കിൽ ആ ഒരു അനുഭവത്തിലെ ക്രിസ്തു ഒന്ന് സംജാതമാകുന്ന ഈ ലോകത്ത് ജനിക്കുന്നത് ആ കാണപ്പെടാൻ പാടില്ലാത്ത ദൈവത്തെ കാണപ്പെടുന്ന രൂപത്തിലേക്ക് യേശു ക്രിസ്തു കൊണ്ടുവന്നു. ആ യേശു ക്രിസ്തുവിനെ നമുക്ക് സമീപിക്കണമെങ്കിൽ നമുക്ക് വിശുദ്ധീകരണം നമുക്ക് പ്രാപിച്ച് മതിയാവുകയുള്ളൂ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഇന്ന് ഈ സന്ധ്യയിൽ ആഹ്വാനം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് ഈ ശുദ്ധീകരണം പ്രാപിക്കുക എന്നുള്ളതാണ്. ഞാനും നിങ്ങളും ആ ശുദ്ധീകരണത്തിന്റെ അനുഭവത്തിലേക്ക് നമുക്ക് വരുവാൻ തക്കവണ്ണം സാധിക്കണം. ഞാൻ പറഞ്ഞു സഹോദര സ്നേഹം. അതുപോലെ തന്നെ മറ്റ് ഒരു കാര്യമാണ് ശുദ്ധീകരണം പ്രാപിക്കുവാൻ തക്കവണ്ണം നമ്മൾ അനുസരണമുള്ളവരായിരിക്കണം എന്ന് പറയുന്നത്. പരിശുദ്ധനായ പത്രോസ് ലീഹായുടെ ലേഖനത്തിൽ നിന്ന് ഒരു വാക്യം അതിനകത്ത് ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന് പത്രോസ് ഒന്നാം അധ്യായം 13-16 വരെയുള്ള വാക്യങ്ങൾ. ആകയാൽ നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച് നിർമ്മതരായി യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവിൻ. പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച് വിശുദ്ധന് ഒത്തവണ്ണം അനുസരണമുള്ളവരായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. നോക്കണം, വളരെ ശ്രേഷ്ഠമായ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ. നമ്മുടെ ദൈവം വിശുദ്ധനാകുന്നത് കൊണ്ട് ആ ദൈവത്തെ ആരാധിക്കുന്ന ഞാനും നിങ്ങളും വിശുദ്ധരായിരിക്കണം. പത്രോസ് ലീഹായുടെ ലേഖനത്തിലൂടെ പറയുന്നത് ആകയാൽ നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച് നിർമ്മതരായി ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾ വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുകയും ആ പ്രത്യാശയിൽ നമ്മൾ ജീവിക്കുവാൻ നമ്മളെ ആഹ്വാനം ചെയ്യും. അതുകൊണ്ട് 14 വാക്യം പറയുന്നു പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലം ജ്ഞാനമില്ലാതെ ഇരുന്ന ഇപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനം നമ്മൾ പ്രാപിച്ചിരിക്കുന്നു. ഈ പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനമില്ലാതെ ഇരുന്ന കാലത്ത് ഉണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനോത്തമെന്നും അനുസരണമുള്ള മക്കളെ. എന്തിന്റെ അനുസരണമാണ് ഇവിടെ പറയുന്നത്? വചനത്തിന്റെ, ദൈവ വചനത്തിന്റെ, ദൈവ കൽപ്പനയുടെ അനുസരണത്തിൽ ഞാനും നിങ്ങളും ജീവിക്കുവാൻ തക്കവണ്ണം മാതൃകയുള്ളവരാകണം. ദൈവ കൽപ്പനകളെ അത് ഏതെന്ന് പറഞ്ഞു തരേണ്ടതായ ആവശ്യമില്ല. ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുള്ളത് ചെയ്യാതിരിക്കുകയും ചെയ്യണമെന്ന് കൽപ്പിച്ചിട്ടുള്ളത് ചെയ്യുകയും ചെയ്യുന്നതാണല്ലോ ദൈവകൽപ്പനയെ നമ്മൾ അനുധാവനം ചെയ്യുന്നു. അതുകൊണ്ട് വേദപുസ്തകം ധാരാളം പ്രാവശ്യം വായിച്ചു എന്ന് പറഞ്ഞിട്ടോ ധ്യാനിച്ചു എന്ന് പറഞ്ഞിട്ടോ പ്രസംഗങ്ങൾ ധാരാളം കേട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടോ ധാരാളം പ്രാവശ്യം പ്രസംഗിച്ചു എന്ന് പറഞ്ഞിട്ടോ എന്നൊന്നും കാര്യമില്ല. നമ്മൾ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നമ്മളെ വിളിച്ചതിന്റെ വിശുദ്ധിക്ക് യോഗ്യമായ വിധത്തിൽ ദൈവജനത്തെ അനുസരിച്ച് ദൈവകൽപ്പനകളെ അനുസരണമുള്ളവരായി തീർന്നുവെങ്കിൽ മാത്രമേ നമുക്ക് ശുദ്ധീകരണം പ്രാപിക്കുവാൻ പറ്റുകയുള്ളൂ. ദൈവ കൽപ്പനകളെ അനുസരിക്കുക അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമായി നമുക്ക് തോന്നിയേക്കാം. കാരണം എന്ത് പറഞ്ഞതുപോലെ ശത്രുക്കളെ സ്നേഹിക്കുവാൻ നമ്മൾ ആർക്ക് പറ്റും? വളരെ പ്രയാസമുള്ള കാര്യമാണ്. പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അനുസരിക്കുമ്പോൾ മാത്രമേ വിശുദ്ധീകരണം പ്രാപിക്കുവാൻ നമുക്ക് പറ്റുകയുള്ളൂ. അതേപോലെ തന്നെ വിശുദ്ധീകരണം പ്രാപിപ്പാൻ നമുക്ക് ഒരു കാര്യം, ഒരു വാക്യം കൂടി പറഞ്ഞിട്ട് ഇത് കൺക്ലൂഡ് ചെയ്യാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. തീത്തോസിന് ഭരിച്ചിരുന്ന പൗലോസ്ലീഹ തീത്തോസിന് എഴുതിയ ലേഖനം രണ്ടാം അധ്യായത്തിന്റെ 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്. രണ്ടാം അധ്യായത്തിന്റെ 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ യേശുക്രിസ്തുവിന്റെ തേജസിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് കാത്തുകൊണ്ട് പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു. ഒന്നുകൂടെ ഞാൻ വായിക്കുന്നു. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും പരിശുദ്ധ പൗലോസ് സ്ലീഹ തീത്തോസിന്റെ ലേഖനം രണ്ടാം അധ്യായത്തിന്റെ 12-13 വാക്യങ്ങളാണ് ഞാൻ വായിക്കുന്നത്. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ച മോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ച് വളർത്തും. ഇവിടെ പറയുന്ന, ഞാൻ പറയുവാൻ എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്നത്, പ്രപഞ്ച മോഹങ്ങളെ വർജിക്കുന്നവരാകണം ശുദ്ധീകരണം പ്രാപിപ്പാൻ. ഈ ലോകത്തിന്റെ മോഹങ്ങളിൽ മുറുകെ പിടികിരിക്കുന്നവർക്ക് ദൈവത്തെ സേവിക്കുവാൻ, ദൈവത്തെ കാണുവാൻ, ശുദ്ധീകരണം പ്രാപിക്കുവാൻ സാധ്യമല്ല. പരിശുദ്ധനായ പൗലോസ് സ്ലീഹായോടൊപ്പം ഈ സുവിശേഷ വേലയിൽ വളരെ താല്പര്യത്തോടെ പ്രവർത്തിച്ചവനാണ് ദേമാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി. ഒരുപക്ഷെ നിങ്ങളിൽ പലരും ആ പേര് കേട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദേമാസ്, പരിശുദ്ധ പൗലോസ് സ്ലീഹ പറയുന്നത് ദേമാസ് ലോകത്തെ സ്നേഹിച്ചിട്ട് അവൻ എന്നെ വിട്ടുപോയിരിക്കും, സുവിശേഷത്തെ വിട്ടുപോയിരിക്കുന്നു. ലോകത്തെ സ്നേഹിച്ച് നമുക്ക് ദൈവത്തെ സേവിപ്പാൻ പറ്റുകയില്ല. പ്രപഞ്ച മോഹത്തെ വർജിച്ചെങ്കിൽ മാത്രമേ ദൈവത്തെ കാണുവാൻ നമുക്ക് പറ്റുകയുള്ളൂ. ഭാരതീയ സന്യാസത്തിലും ഒക്കെയും നിഴലിക്കുന്നതായ ഒരു കാര്യമാണ്. വിശുദ്ധ കുർബാനയുടെ തുടങ്ങുന്നതിന് മുൻപ് പാടുന്നുണ്ട്, സംതാത സഹോദരർ ജാതിയതും തറവാടും ആകെയുപേക്ഷിച്ചേശുവിനായ് മരണം സ്നേഹിച്ച സഹദേന്മാര് സദാകാലം സ്മരണം ചെയ്തതു നന്നേറ്റം. ലോകവും പിതാവിനെയും മാതാവിനെയും സഹോദരങ്ങളെയും സകലരെയും സകലത്തെയും വിട്ട് ദൈവത്തെ സ്നേഹിച്ച, ദൈവത്തിന് വേണ്ടി മരണ സ്നേഹി സ്വീകരിച്ച സഹദേന്മാര് എന്നാണ് നമ്മൾ പാടുന്നത്. അതുകൊണ്ട് പ്രപഞ്ച മോഹങ്ങൾ ദൈവത്തെ കാണുവാൻ ശുദ്ധീകരണം പ്രാപിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ശുദ്ധീകരണം പ്രാപിക്കുവാൻ തക്കവണ്ണം നമ്മൾ ലോകത്തിൽ ലോകത്ത് ജീവിക്കുമ്പോൾ അതിന് പെട്ടെന്നൊരു ഉദാഹരണം അതിന്റെ മനസ്സിലേക്ക് വരുന്നത് നമ്മൾ ധാരാളം പ്രാവശ്യം കേട്ടിട്ടുണ്ട്. ഉപ്പുകടലിൽ ഉപ്പുവെള്ളത്തിൽ ജീവിക്കുന്ന മത്സ്യങ്ങളെ പോലെയാണ്. ലോകത്ത് ജീവിക്കുമ്പോൾ എങ്ങനെ ലോകത്തെ സ്നേഹിക്കാതെ ഇരിക്കുമെന്ന് ചോദിക്കുന്നവരോട്, കടലിൽ കിടക്കുന്ന വളരുന്ന മത്സ്യങ്ങള് ഉപ്പുവെള്ളത്തിലാണെങ്കിലും നമ്മൾ അതിനെ പിടിച്ച് കൂട്ടുമ്പോൾ അത് നോക്കുമ്പോൾ ഒരു ഒട്ടും ഉപ്പ് അതിൽ ബാധിച്ചിട്ടില്ലല്ലോ. നമ്മൾ കറിക്ക് ഉപ്പ് ചേർത്തെങ്കിൽ മാത്രമേ മീനിന് ഉപ്പ് ഉണ്ടാകുകയുള്ളൂ. ഉപ്പുവെള്ളത്തിൽ നിന്ന് പിടിച്ച മത്സ്യത്തിന് ഉപ്പിന്റെ യാതൊരു അംശവും കാണുകയില്ല. എന്ന് പറയുന്നത് പോലെ നമ്മളുടെ ജീവിതത്തില് ലോകത്ത് ജീവിക്കുമ്പോൾ ലോകത്തിൻ്റെതായിരിക്കുന്ന പാപങ്ങൾ നമ്മിൽ പറ്റാൻ പാടില്ല. ലോകത്തിന്റെ മോഹങ്ങളിലല്ല നമ്മൾ ജീവിക്കേണ്ടിയിരിക്കുന്നത്, ക്രിസ്തുവിനെ മോഹിച്ച് നമ്മൾ ജീവിക്കണം. നമ്മൾ മണവാട്ടിയാണ്, മണവാട്ടി മണവാളനെ മോഹിക്കണമല്ലോ. കുടുംബജീവിതത്തിൽ ക്രിസ്തുവാർഗുന്ന മണവാളനിൽ മോഹമുള്ള മണവാട്ടിയായി സഭ ആയിത്തീർന്നെങ്കിൽ മാത്രമേ സഭയുടെ മക്കൾ, സഭാ വിശ്വാസികൾ ക്രിസ്തുവിനെ മോഹിക്കണം. രണ്ട് ഭർത്താക്കന്മാരെ ഒരു സ്ത്രീക്കും മോഹിക്കുവാൻ പറ്റുകയില്ല. നാം പുരുഷനും നമ്മുടെ സഭാ മക്കൾ എന്ന് പറയുന്നത് എല്ലാവരും ക്രിസ്തുവിന്റെ മണവാട്ടികളാണ്. നമുക്ക് ക്രിസ്തു ആകുന്ന ഒരു മോഹം മാത്രമേ പറ്റുകയുള്ളൂ. ലോകത്തെ നമ്മൾ മോഹിക്കരുത്. അതുകൊണ്ട് പ്രപഞ്ച മോഹം, ലോക മോഹങ്ങള് നമ്മളെ ശുദ്ധീകരണത്തിന് തടസ്സമായി നിൽക്കുന്നതാണ്. അതിനെപ്പറ്റിയുള്ള മോഹം നമുക്ക് ഒഴിവാക്കിയെങ്കിൽ മാത്രമേ ശുദ്ധീകരണം പ്രാപിച്ച് നമുക്ക് ദൈവത്തെ കാണുവാൻ സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് സമയം ഏകദേശം ആകുന്നത് കൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. നമ്മൾ ഇന്ന് ചിന്തിച്ചതായിരിക്കുന്ന വേദഭാഗന പൗലോസ് ലീഗ എബ്രായ ലേഖനം 12:14 വാക്യമാണ്. ശുദ്ധീകരണം എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല. പറയുവാൻ ശ്രമിച്ചതായിരിക്കുന്ന കാര്യം സമാധാനം എന്ത്, എങ്ങനെ സമാധാനം നമുക്ക് ഉണ്ടാക്കുവാൻ സാധിക്കും, രണ്ട് ശുദ്ധീകരണം നമുക്ക് എങ്ങനെ പ്രാപിക്കുവാൻ സാധിക്കും, എന്തിനു വേണ്ടി ശുദ്ധീകരണം നമ്മൾ പ്രാപിക്കണം ദൈവത്തെ കാണുവാൻ. അതെ, എന്നെ കേൾക്കുന്ന പ്രിയ ജനമേ, ദൈവം നമ്മിൽ ആയിത്തീരുവാനും ദൈവത്തിന്റെ ശക്തി നമ്മിൽ ഉണ്ടാകുവാനും തക്കവണ്ണം നമ്മളുടെ ജീവിതത്തിന് ഒരർത്ഥമുണ്ടാകുവാൻ, നമ്മൾ സിയോൻ യാത്രക്കാരാണ്, ആ സിയോൻ സഞ്ചാരികളായ നമ്മുടെ യാത്രയിലെ ഡിസിപ്ലിൻ പരിസ്ഥിന പൗലോസ്ലിഹ ഈ വാക്യത്തിൽ കൂടി നമ്മളെ ഓർത്ത് സ്നേഹത്തിന്റെ ആചരിച്ചുകൊണ്ട് ശുദ്ധീകരണം പ്രാപിച്ച് ഈ യാത്രയിൽ നമുക്ക് വിജയം കൈവരിക്കുവാനും ഇടവരുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും ശക്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു വാക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ഞാൻ ചുരുക്കുകയാണ്. നമ്മുടെ തലകളെ നമുക്ക് നമ്മിക്കാം. കരുണ്യവാനായ കർത്താവെ, പ്രയോജനകരമായ വിശുദ്ധ പുസ്തകത്തിലെ ജീവകം ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇന്ന് ഞങ്ങൾ കേട്ടതായ അവിടുത്തെ ദിവ്യ വചനങ്ങൾ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഒരുപോലെ അത് പ്രാവർത്തികമാക്കുവാനും സമാധാനത്തിൽ ജീവിച്ച് സമാധാനം ഉണ്ടാക്കുന്നവരായി, പരസ്പരം മറ്റുള്ളവരെ സ്നേഹിച്ച് സമാധാനം ഉണ്ടാക്കുന്നവരായി, അങ്ങനെ ആ സമാധാനത്തിൽ കൂടി ശുദ്ധീകരണം പ്രാപിച്ച് നിന്നെ കാണുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ജീവിതത്തെ അവിടുന്ന് ഒരുക്കണമേ. ഞങ്ങൾ കേട്ടതായിരിക്കുന്ന വചനങ്ങൾ, ഞങ്ങൾ ധ്യാനിക്കുന്ന വേദഭാഗങ്ങളൊക്കെയും ഞങ്ങൾക്കതിന് ഉപകരിക്കണമേ എന്ന് ഞങ്ങൾ നിന്റെ കൃപയോട് പ്രാർത്ഥിക്കുന്നു. ആയത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അപേക്ഷിക്കുന്നു. അത് കൃപയോട് കേൾക്കുമാറാകണമേ. ആമേൻ. എന്നെ കേട്ട എല്ലാവരോടും ദൈവത്തിന്റേതായിരിക്കുന്ന സ്നേഹവും സന്തോഷവും യോഗത്തിൽ അറിയിക്കുന്നു. പ്രത്യേകിച്ച് എന്നെ ഇതിലേക്ക് ക്ഷണിച്ച എല്ലാവരോടുമുള്ളതായ പ്രത്യേക സന്തോഷവും സ്നേഹവും നന്ദിയും ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ശാന്തമേണ്ടി
ഇത്രയും ഭംഗിയായിട്ട് ഞങ്ങളോട് സംസാരിച്ച് ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. അച്ഛനിൽ നിന്ന് ഞാൻ ഇതുപോലെ നല്ല പ്രസംഗമാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. ഞങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യത്തക്ക ഒരു ഒരു വിധത്തിലാണ് അച്ഛനത് സംസാരിച്ചത്. അതെല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ അതിനനുസരിച്ച് അന്യോന്യം സ്നേഹിക്കുന്നവരും അതുപോലെ സ്ഥിരീകരണം പ്രാപിക്കാൻ വേണ്ടി ഞങ്ങളെ ഒരുക്കുവാൻ ഞങ്ങൾ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. മറ്റു ബാക്കി കേട്ടവരും അത് തന്നെ തീരുമാനിച്ച് കാണുമെന്ന് എനിക്കറിയാം. അതിന് ഞങ്ങളെ ഇത്രയും സമയം ചെലവഴിച്ച് ഞങ്ങളെ ഇതിനകത്ത് ബെസ്റ്റാക്കി ഇരിക്കയിൽ അച്ഛന് നല്ലൊരു താങ്ക്സ് ചെയ്യാൻ പറയുന്നു. ഇനിയും അനുസരിക്കട്ടെ ഓരോ കാര്യങ്ങൾക്കായി.
പ്രാർത്ഥനയിൽ എന്നെ ഓർക്കുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതിനെ പറ്റി എന്തെങ്കിലും സംശയങ്ങളോ കൂടുതൽ ക്ലാരിഫിക്കേഷനോ വേണമെങ്കിൽ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ എന്റെ ഫോൺ നമ്പർ കൊടുക്കാം, അവർക്ക് വിളിക്കാം. ഉച്ചയ്ക്ക് ശേഷം ഈ സമയത്തെങ്ങാനും വിളിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും എന്ന് ഞാൻ പറയുന്നു. ഇവിടുത്തെ നമ്മുടെ ഈ സമയത്തിന് മുമ്പ് 4-6 എന്നെ ഫോണിൽ അവൈലബിൾ ആണ് എന്ന് ഞാൻ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. താങ്ക് യു. ഇനി എന്താ പ്രോഗ്രാം ഉള്ളത്?
അച്ഛൻ പറഞ്ഞ 4 to 6 സ്പെസിഫിക് ടൈമാണ്, അതിനനുസരിച്ച് നിങ്ങളുടെ ടൈം കാൽക്കുലേറ്റ് ചെയ്യുക. നാളെ നമുക്ക് ജിജി അച്ഛനായിരിക്കും പ്രസംഗിക്കുന്നത്. അതും നമ്മൾ നല്ലപോലെ കേൾക്കത്തക്ക ഒരു പ്രസംഗമാണ്, അതുകൊണ്ട് എല്ലാവരും കയറണമെന്ന് ഒന്നുകൂടെ പറയുന്നു. നമുക്ക് നിർത്താം. എല്ലാവർക്കും ഗുഡ് ഈവനിങ്.
താങ്ക് യു അച്ഛൻ. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ്.
നൈറ്റ്.